إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمانا بطا ستة وشواسي نقل نمال سمساري چکوٹ ركنا بشيام سورغتي الويد لبكنا كارينغل كورچان وشدد قرآن لنم حديث لنم پدنال كارينغل نمال ممبولا خطبغل لوده വിശദീകരിച്ചു. പതിനഞ്ചാമത്തെ കാര്യം തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. തഖ്വയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അതിന് അല്ലാഹു തആല ഒരുപാട് പ്രതിഫലങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ, അതുകൊണ്ടുള്ള ഗുണങ്ങൾ, ഇഹലോകത്തും പരലോകത്തും അതിനുണ്ടാകുന്ന മെച്ചങ്ങളെ കുറിച്ച് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലും ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഫവാഇദുകൾ, ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ വന്നിട്ടുള്ള വിഷയമാണ് തഖ്വ എന്നുള്ളത്. അക്കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് ശ്രേഷ്ഠതകൾ, അതുപോലെ തന്നെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠതകൾ, സൂറത്തു സുമറയിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചു അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ മണിമാളികകൾ ഉണ്ട് എന്ന് സൂറത്തു സുമറിലെ 20-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ലാകിനിൽ ലദീന തഖവ റബ്ബഹും, എന്നാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫുൻ മബ്നിയ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അത്തരത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളതാണ് ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫും മബ്നിയ, പരസ്പരം കെട്ടിയുണ്ടാക്കപ്പെട്ട, ഒന്നിനു മുകളിൽ ഒന്നായി കെട്ടിയുണ്ടാക്കപ്പെട്ടിട്ടുള്ള, പ്രത്യേകം പണിതിട്ടുള്ള ചില റൂമുകൾ, ചില മണിമാളികകൾ അവർക്കുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫും മബ്നിയ, ഒന്നിനു മുകളിൽ ഒന്നായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള പ്രത്യേകം റൂമുകൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്കുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്നുണ്ട്. വഅദല്ലാ, ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ലാ യുഖ്ലിഫുല്ലാഹുൽ മീആദ്, അള്ളാഹുവിന്റെ വാഗ്ദാനം അള്ളാഹു ഒരിക്കലും ലംഘിക്കുകയില്ല, അല്ലാഹു നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ അള്ളാഹു ഒരിക്കലും ലംഘിക്കുകയില്ല എന്ന് സൂറത്തു സുമറിലൂടെ അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്കാണ് പ്രത്യേകം അള്ളാഹു തആല ഒന്നിനു മുകളിൽ ഒന്നായി പണിതിട്ടുള്ള, പ്രത്യേകം കെട്ടിയുണ്ടാക്കപ്പെട്ടിട്ടുള്ള റൂമുകളും മണിമാളികകളും ഉള്ളത് എന്ന് അല്ലാഹു തആല സൂറത്തു സുമറിലൂടെ പഠിപ്പിച്ചു. അതാണ് 15-ാമത്തെ കാര്യം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പ്രത്യേകം റൂമുകളുണ്ട്, വീടുകളുണ്ട് എന്നാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഇബ്നു കസീർ റഹിമഹുല്ലാഹി ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, തിബാഖുൻ ഫൗഖ തിബാഖിൻ, ഒരു തട്ടിനു മുകളിൽ തട്ടായി കൊണ്ടുള്ള റൂമുകളാണത്. മബ്നിയാതുൻ മുഹ്കമാതുൻ മുസഖറഫാതുൻ ആലിയാത്ത്, ഉന്നതമായ, അതുപോലെ തന്നെ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ സുദൃഢമായിട്ടുള്ള വീടുകളാണ് അല്ലെങ്കിൽ കെട്ടിടങ്ങളാണ്, റൂമുകളാണ് ഈ പറഞ്ഞിട്ടുള്ള റൂമുകളെന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹി ഈ ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് കാണാം. അപ്പൊ തഖ്‌വയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അവർക്ക് നാളെ സ്വർഗത്തിൽ വീടുണ്ട്, അവർക്ക് വീടുകളുണ്ട്, റൂമുകളുണ്ട് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. എന്താണ് തഖ്‌വ? നമ്മൾ ധാരാളം കേട്ടുപരിചയമുള്ള ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തഖ്‌വയെ കുറിച്ച് എന്താണ് തഖ്‌വ? തഖ്‌വയുടെ നിർവചനങ്ങൾ പണ്ഡിതന്മാർ പല രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പും അത് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ എടുത്തു നോക്കിയാൽ ഇതിന്റെ ആകത്തുക തഖ്‌വ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഫിഅലു ത്വആത്ത്, അല്ലാഹു റസൂലും പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ ചെയ്യലാണ്. വതർകുൽ മുൻകറാത്തി വശുബുഹാത്ത്, അതുപോലെ തന്നെ തിന്മകൾ ഒഴിവാക്കലാണ്. അതുപോലെ തന്നെ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ, ശുബുഹാത്തുകൾ, അത് ഒഴിവാക്കലാണ് തഖ്‌വ എന്നുള്ളത്. മൊത്തത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള വിശദീകരണത്തിന്റെ ആകത്തുക അതാണ്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് പ്രകാരം പറഞ്ഞിട്ടുണ്ട്, തഖ്‌വ എന്ന് പറഞ്ഞാൽ ഫിഅലു മാ അമറ അല്ലാഹു ബിഹി, അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലാണ്. വതർകു മാ നഹ അല്ലാഹു അൻഹു, അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കലാണ് തഖ്‌വ എന്ന് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് തഖ്‌വ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹിമഹുള്ളാഹ് പറഞ്ഞിട്ടുള്ളത്, അത്തഖ്‌വ ഇസ്മുൻ ജാമിഉൻ ലിഫിഅലി ത്വആത്തി വതർകിൽ മുൻകറാത്ത്. തഖ്‌വ എന്ന് പറയുന്നത് അത് എല്ലാ നന്മകളെയും, നന്മകൾ ചെയ്യുക അതുപോലെ തന്നെ തിന്മകൾ ഒഴിവാക്കുക എന്നതിനെ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്. നന്മ ചെയ്യുക അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള നന്മകൾ ചെയ്യുക, ത്വആത്തുകൾ അല്ലാഹുവിനെ അനുസരിക്കുക, അതുപോലെ തന്നെ അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക, അതാണ് തഖ്‌വ. തഖ്‌വയുടെ നിർവചനം പറഞ്ഞിടത്ത് പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പല നിർവചനങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിലേറ്റവും നല്ല നിർവചനമായി ഉലമാക്കൾ പ്രത്യേകം എടുത്തു പറയാറുള്ളത് തൽഖബൂന ഹബീബ് റഹിമഹുല്ലാ, മഹാനായ താബിഈ, അദ്ദേഹത്തിന്റെ നിർവചനമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാകും മഹാനായ താബിഈ തൽഖബൂന ഹബീബ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ള നിർവചനമാണ് തഖ്‌വയുടെ വിഷയത്തിൽ ഏറ്റവും, അതിന്റെ നിർവചനത്തിൽ ഏറ്റവും അഹ്സനായ, ഏറ്റവും നല്ല നിർവചനമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഇദാ വഖഅത്തിൽ ഫിത്ന, ഫിത്നയുണ്ടായാൽ ഫഅത്ഫിഉഹാ ബിത്തഖ്‌വ, ആ ഫിത്നയെ നിങ്ങൾ തഖ്‌വ കൊണ്ട് കെടുത്തിക്കളഞ്ഞ, ആ ഫിത്നയെ നിങ്ങൾ തഖ്‌വ കൊണ്ട് കെടുത്തിക്കളയണമെന്ന് പറഞ്ഞു. ഫിത്നയുണ്ടായാൽ ആ ഫിത്നയെ നിങ്ങൾ തഖ്‌വ കൊണ്ട് അതിനെ ഇല്ലാതെയാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ വാചകം കേട്ട ആളുകൾ ചോദിച്ചു, വമത്തഖ്‌വ, എന്താണ് തഖ്‌വ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയുകയാണ്, അൻ തഅമല ബിതാഅത്തില്ലാ, നീ സൽക്കർമ്മം ചെയ്യലാണ്, ആലാ നൂരി മിനല്ലാ, അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും, അതാണ് നൂർ. ആ നൂറിന്റെ അടിസ്ഥാനത്തിൽ, ആ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നീ അമലുകൾ ചെയ്യലാണ്. ആ പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടിട്ട കാര്യങ്ങൾ മാത്രമാണ് ത്വആത്ത്, സൽക്കർമ്മമായിട്ടുള്ളത്. ആ വിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള കാര്യങ്ങൾ നീ ചെയ്യലാണ്. തർജു സവാബല്ലാ, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യലാണ്. ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നീ ചെയ്യലാണ് തഖ്‌വ. അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ, അഥവാ വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം തിന്മയാണെന്ന് പഠിപ്പിച്ചു, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചു ഇന്നൊരു കാര്യം തിന്മയാണ്, ആ തിന്മയായിട്ടുള്ള കാര്യങ്ങൾ നീ ഒഴിവാക്കലാണ്. തഖാഫു ഇഖാബല്ലാ, അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് നീ അത് ഒഴിവാക്കലാണ് തഖ്‌വ എന്ന് തൽഖബുനു ഹബീബ് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നന്മ ചെയ്യുക അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുള്ള തിന്മയാണെന്ന് പഠിപ്പിച്ചിട്ടുള്ള തിന്മകൾ അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് ഒഴിവാക്കുക, അതാണ് തഖ്‌വ എന്നുള്ളത് മഹാനായ താബിഈ തൽഖബുനു ഹബീബ് റഹിമഹുള്ള വിശദീകരിച്ചു. ഇതാണ് വിശദീകരണങ്ങളിൽ ഏറ്റവും നല്ല വിശദീകരണം എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. തിന്മകൾ ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്തഖ്വ അനി ശിർക്ക്, ശിർക്കിൽ നിന്നുള്ള തഖ്‌വയാണ്. ശിർക്കന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള സൂക്ഷ്മതയാണ് ഒരു സത്യവിശ്വാസിയിൽ ആദ്യം ഉണ്ടാകേണ്ട കാര്യം. ശിർക്ക് സംഭവിക്കാതിരിക്കുക. ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ബാക്കിയിലെ എല്ലാ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല, ബാക്കിയിലെ തിന്മകളൊക്കെ അവനെ ഒഴിവാക്കിയിട്ടും കാര്യമില്ല ശിർക്ക് അവനിൽ സംഭവിച്ചാൽ. സത്യവിശ്വാസി സൂക്ഷ്മത കാണിക്കുമ്പോ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശിർക്ക് തന്നെയാണ്. അതുപോലെ തന്നെ കുഫർ, അതുപോലെ തന്നെ ശേഷം ഏറ്റവും വലിയ മഹാപാപങ്ങളായി കബായിറുകൾ, വൻ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ സഗായിറുകൾ, ചെറിയ തിന്മകൾ ഒഴിവാക്കുക, വലിയ തിന്മകൾ ഒഴിവാക്കുക, അതിലേറ്റവും പ്രധാനം ശിർക്ക് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റു ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ വൻ പാപങ്ങളായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, ചെറിയ പാപങ്ങളായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നിന്ന് മാറി നിൽക്കലാണ്. തിന്മയെ സത്യവിശ്വാസി വളരെ പേടിച്ചുകൊണ്ടാണ്, സത്യവിശ്വാസിയും തിന്മയും എന്താണ് ആ വിഷയത്തിൽ സത്യവിശ്വാസിയുടെ നിലപാട്, തന്റെ ജീവിതത്തിൽ തിന്മ സംഭവിക്കുമോ എന്ന് പേടിക്കുന്നവരായിരിക്കും സത്യവിശ്വാസികൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള വചനം സുപ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നൽ മുഅ്മിന യറാ ദുനുബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബൽ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു സത്യവിശ്വാസി തിന്മയെ എങ്ങനെയാണ് കാണുക? അവൻ ഒരു മലക്ക് മുകളിൽ ഇരിക്കുകയാണ്. ആ മല, ആ ജബൽ, ആ പർവ്വതം അവന്റെ മുകളിലൂടെ വീണുപോകുമോ എന്ന് പേടിച്ചിട്ടാണ് അവൻ അതിന്റെ താഴെ നിൽക്കുന്നത്. അതുപോലെയാണ് സത്യവിശ്വാസി തിന്മയോടുള്ള അവന്റെ നിലപാട്. തിന്മ സംഭവിക്കുമോ എന്ന് അവൻ വലിയ രൂപത്തിൽ പേടിക്കും. തിന്മ അവനിൽ സംഭവിക്കുന്ന അവന് വലിയ പേടിയായിരിക്കും. എന്നാൽ തമ്മാടിയ വഇന്നൽ ഫാജിറ യറാദുനു ബഹു കദുബാബിൻ മറ അല അംഫിഹി. അവനും ഒരു തെമ്മാടിയായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെയാണ് തിന്മയെ കാണുക? അവന്റെ മൂക്കിന്റെ അടുത്തുകൂടെ പറന്നുപോകുന്ന ദുബാബ്, ഒരു ഈച്ചയുടെ വില പോലും തിന്മക്ക് അവൻ കാണുകയില്ല. വളരെ സിമ്പിളായിട്ടാണ് അവൻ തിന്മയെ സമീപിക്കുക. അവന് യാതൊരു പ്രയാസം ഉണ്ടാവില്ല, പേടി ഉണ്ടാകൂല. നമ്മുടെ മൂക്കത്ത് ഒരു ഈച്ച വന്നിരുന്ന അല്ലെങ്കിൽ അതിനെ തട്ടി ഒഴിവാക്കും. അതിലൂടെ ഒരു ഈച്ച അങ്ങനെ പറന്നുപോയി നമ്മളതിനെ ഒഴിവാക്കും. അത്രയും ലാഘവത്തോടുകൂടിയാണ് സത്യ തെമ്മാടിയായ മനുഷ്യൻ, ഫാജിറായ മനുഷ്യൻ തിന്മയെ കാണുന്നതെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. എന്നാൽ സത്യവിശ്വാസി തിന്മയെ അങ്ങേറ്റം പേടിക്കും. എന്റെ ജീവിതത്തിൽ വലിയ തിന്മകളില്ല, ചെറിയ തിന്മകൾ പോലും എന്റെ ജീവിതത്തിൽ ഇല്ല. തിന്മ സംഭവിക്കുന്നത് അവന് വലിയ പേടിയായിരിക്കും. അത് ചെറിയ തിന്മകളാണെങ്കിലും ശരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ തിന്മകളെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള ഹദീസായിരിക്കും. ഇയ്യാകും വ മുഹഖറാതി ദുനൂബ്, നിങ്ങളെല്ലാവരും നിസ്സാരമായി കാണുന്ന, എല്ലാവരും വളരെ നിസ്സാരമായി വില വലിയ തിന്മകളാണെന്ന് കാണാത്തവ, എല്ലാവരും നിസ്സാരമായി കാണുന്ന തിന്മകളെ നിങ്ങൾ സൂക്ഷിക്കണം. ആളുകൾക്കത് തിന്മയാണെന്ന് പോലും അറിയുന്നൊരവസ്ഥ പോലുമില്ല. ജനങ്ങളത് തിന്മയായി പരിഗണിക്കുന്നില്ല. അങ്ങനെ മുഹഖറാത്തുകളായിട്ടുള്ള, എല്ലാവരും നിസ്സാരമായി കാണുന്ന തിന്മകളെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താ റസൂൽ അങ്ങനെ പറയാനുള്ള കാരണം? ഫൈന്നഹുന്ന യജ്തമിഉന അല റജുൽ ഹത്താ യുഹ്ലിക്നഹു. കാരണം ആ ചെറിയ തിന്മ അവനിൽ ഇങ്ങനെ കുന്നുകൂടും, ഒരുമിച്ച് കൂടും, ഒരുപാട് ഒരുപാടായി സംഭവിക്കും. ഒരു മനുഷ്യനിൽ അത് അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ചെറിയ തിന്മകളാണ്, ആളുകൾ അത് നിസ്സാരമായി കാണുന്നു, അവന്റെ ജീവിതത്തിൽ അത് ധാരാളമായി വരുന്നു. ഹത്താ യുഹ്ലിക്നഹു, റസൂലുള്ള പറയാണ് അങ്ങനെ ആ ചെറിയ തിന്മകൾ അവനിൽ ധാരാളമായി സംഭവിച്ച് അവനെ ആ തിന്മ നശിപ്പിച്ചു കളയും. അത്തരത്തിൽ നിസ്സാരമായി കാണുന്ന തിന്മകൾ അവനെ നശിപ്പിച്ചു കളയുന്നത് വരെ എത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെറിയ തിന്മകളാണെങ്കിലും നമ്മൾ വളരെ ഗൗരവത്തിൽ അതെടുക്കേണ്ടതുണ്ട്. ചെറിയ തിന്മകളും എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല എന്നുള്ള സൂക്ഷ്മത നമ്മളിൽ ഉണ്ടാക്കണം. അതാണ് തഖ്വ. ഒരു കവി അത് പറഞ്ഞിട്ടുണ്ട്, ഖല്ലി ദുനൂബ സഗീറഹ വ കബീറഹ ദാക തഖ്വ. ചെറിയതാകട്ടെ വലിയതാകട്ടെ എല്ലാ തിന്മകളും നീ ഒഴിവാക്കണം. ഖല്ലി ദുനൂബ സഗീറഹ വ കബീറഹ ദാക തഖ്വ. ചെറിയ തിന്മകളാകട്ടെ വലിയ തിന്മകളാകട്ടെ നീ ഒഴിവാക്കണം, അതാണ് തഖ്വ. വസ്നഇ കമാശിൻ ഫൗക അർളി ശൗക യഹ്ദറു മാ യറ. നീ എങ്ങനെയാണ് ഈ തിന്മയോടുള്ള നിന്റെ നിലപാട് എന്തായിരിക്കണം? ഒരു മുള്ളുള്ള പ്രദേശത്തുകൂടി നീ നടന്നു പോകുമ്പോ എത്രമാത്രം ശ്രദ്ധിക്കുമോ അതുപോലെയായിരിക്കണം നിന്റെ ജീവിതത്തിൽ നീ പ്രവർത്തിക്കേണ്ടത്. ഇന്നൽ ജിബാല മിനൽ ഹസ. കാരണം ചെറിയ തിന്മകളെ നീ നിസ്സാരമായി കാണാൻ പാടില്ല, ചെറുതാണ്, ആളുകൾ വലിയ തെറ്റായി കാണുന്നില്ല, അങ്ങനെയുള്ള തിന്മകളെ നിസ്സാരമായി കാണരുത്. ഇന്നൽ ജിബാല മിനൽ ഹസ. പർവ്വതങ്ങൾ, വലിയ വലിയ പർവ്വതങ്ങൾ ഉണ്ടാകുന്നത്, ചെറിയ ചെറിയ ചരൽക്കല്ലുകൾ കുന്നുകൂടിയിട്ടാണ് വലിയ പർവ്വതങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചെറിയ തിന്മകളെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി സംഭവിച്ചാൽ അത് നമ്മളെ നാശത്തിലേക്ക് എത്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആശയത്തിൽ നിന്നാണ് ഈ കവിത വന്നിട്ടുള്ളത്. മാത്രമല്ല മറ്റൊരു കവി പറഞ്ഞിട്ടുണ്ട്, ലാ തഹ്ഖിറന്ന മിനൽ ദുനൂബി സഗീറതൻ. തിന്മകളിൽ നിന്ന് ചെറുതിനെ, ചെറുതായിട്ടുള്ള തിന്മകളെ നീ നിസ്സാരമായി കാണാൻ പാടില്ല, ചെറിയ തിന്മകളെ നിസ്സാരമായി കാണരുത്. ഇന്ന സഗീറ ഗദൻ യഊദു കബീറ. കാരണം ചെറിയ തിന്മകൾ എന്ന് പറഞ്ഞാൽ അത് വലുതായി നമ്മളിലേക്ക് തിരിച്ചു വരും, വലിയ തിന്മകളായി നമ്മളിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ചെറിയ തിന്മകൾ അത് നമ്മൾ മുമ്പെന്നോ ചെയ്തു പോയതായിരിക്കും, ആ തിന്മ ചെയ്ത് നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഒരു ഓർമ്മ ഉണ്ടാകൂല, അതിന് ഒരുപാട് പഴക്കമുണ്ടായിട്ടുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ പ്രായപൂർത്തിയായതിന് ശേഷം എപ്പോഴോ ചെയ്ത തിന്മയാണ്, അങ്ങനെ ഒരു തിന്മ ചെയ്തതുപോലെ നമുക്ക് ഓർമ്മ ഉണ്ടാകൂല. പക്ഷെ എത്ര പഴകിയതാണെങ്കിലും, എത്ര പഴക്കം ചെന്ന തിന്മയാണെങ്കിലും, അള്ളാഹുവിന്റെ അടുത്ത് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ തിന്മ അള്ളാഹുവിന്റെ രേഖയിൽ രേഖപ്പെടുത്തിയ തിന്മയാണ്. നമ്മളത് മറന്നു കളഞ്ഞാലും, നമ്മളത് നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞാലും, ഒരു ചെറിയ തിന്മ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ തിന്മകൾ നിസ്സാരമായി കാണാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ മറന്നുപോയ ഒരുപാട് മുമ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ഒരുപാട് തിന്മകൾ, അതങ്ങനെ കുന്നുകൂടി കുന്നുകൂടി ആ ചെറിയ തിന്മ, വലിയ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടാകൂല. പക്ഷെ ഈ തിന്മകൾ ധാരാളമായി വർദ്ധിച്ച് നമ്മളത് നശിപ്പിച്ചു കളയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതാണ് തഖ്വ, നന്മകൾ ചെയ്യുക, തിന്മകൾ ഒഴിവാക്കുക. ഏതൊക്കെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും, പ്രത്യേകിച്ചും രഹസ്യ ജീവിതത്തിൽ, അബൂദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉപദേശം, റസൂലുള്ള ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഉപദേശിച്ചിട്ടുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു ഉപദേശിച്ചു കൊടുക്കുന്ന ഉപദേശം ഇപ്രകാരമാണ്, ഉസീക ബിതഖ്വല്ലാ ഫീ സിർരി അംരിക വഅലാനിയതിഹി, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ള കാര്യം ഞാൻ നിന്നോട് വസിയത്ത് ചെയ്യുകയാണ്. ഫീ സിർരി അംരിക വഅലാനിയതിഹി, നിന്റെ രഹസ്യമായിട്ടുള്ള കാര്യത്തിലും പരസ്യമായിട്ടുള്ള കാര്യത്തിലും, നിന്റെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ള കാര്യം ഞാൻ നിനക്ക് വസിയത്ത് നൽകുകയാണെന്ന് അബൂദർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാ വസിയത്ത് കൊടുക്കുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മൾ നാട്ടിലുള്ള സമയത്തും യാത്രയിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. എന്താണ് യാത്രയിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയാനുള്ള കാരണം, നമ്മൾ നമ്മുടെ നാട് വിട്ടാൽ തിന്മ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ നാട്ടുകാരറിയും, അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകൾ അറിയും, കുടുംബം അറിയും എന്നുള്ള ഭയം കൊണ്ട് നമ്മൾ പല തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടാകും. പക്ഷെ നാട് വിട്ടുകഴിഞ്ഞാൽ നമ്മളെ നോക്കാനും കാണാനും നമ്മളെ ശ്രദ്ധിക്കാനും നമ്മുടെ കുടുംബക്കാരോ ബന്ധുക്കളോ ഇല്ല. അപ്പൊ തിന്മ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വാചകമാണ്. ഒരു മനുഷ്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ റസൂലിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഉരീദു അൻ ഉസാഫിറ, റസൂലേ ഞാൻ ഒരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഫഔസിനി, അതുകൊണ്ട് എനിക്ക് വസിയത്ത് നൽകണം, ഉപദേശം നൽകണം, ഞാനൊരു യാത്ര ഉദ്ദേശിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിതഖ്വല്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വത്തക്ബീരി അലാ കുല്ലി ശറഫ്, റസൂലുള്ള മറ്റൊരു മര്യാദ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ വിഷയം ആദ്യ ഭാഗമാണ്. അലൈക ബിതഖ്വല്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഞാൻ യാത്ര പോവുകയാണ്, എന്നെ ഉപദേശിക്കണം എന്ന് പറഞ്ഞപ്പോ, ഞാനൊരു യാത്ര ഉദ്ദേശിക്കുന്നു, എന്നെ ഉപദേശിക്കണം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള അവന് കൊടുത്തിട്ടുള്ള ഉപദേശം അലൈക ബിതഖ്വല്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വത്തക്ബീരി അലാ കുല്ലി ശറഫ്, നീ യാത്ര പോകുമ്പോ കുന്നുകൾ കയറാൻ സാധ്യതയുണ്ട്, കയറ്റം കയറാൻ സാധ്യതയുണ്ട്, ആ സമയത്തിന് അള്ളാഹു അക്ബർ എന്ന് പറയണം. അതൊരു സുന്നത്താണ്, യാത്രയിലുള്ള സുന്നത്താണ്. പലപ്പോഴും നമ്മുടെ ആളുകൾക്കിടയിൽ അറിയാത്തൊരു സുന്നത്താണ് അത്. നമ്മൾ യാത്ര പോകുമ്പോൾ ഒരു കയറ്റം കയറാണ്, അല്ലെങ്കിൽ ഒരു കുന്നു കയറാണ്, യാത്രയിലാണ് അത്. പ്രത്യേകിച്ചും പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചതും ഉപദേശിച്ചതും യാത്രയിലാണ്. യാത്ര പോകുന്ന സമയത്ത് നമ്മൾ വലിയ കയറ്റം കയറാണ്, ആ സമയത്ത് അള്ളാഹു അക്ബർ എന്ന് പറയണം. ഇറക്കിറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. മഹാന്മാരായ സ്വഹാബത്ത് അത് ചെയ്യാറുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, കുന്ന ഇദാ സഇദ്നാ കബ്ബർന, ഞങ്ങൾ യാത്രയിൽ ഇങ്ങനെ കയറ്റം കയറുമ്പോ ഞങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ട്, തക്ബീർ ചൊല്ലാറുണ്ട്. വഇദാ നസൽനാ സബ്ബഹ്ന, ഞങ്ങൾ ആ കയറ്റം ഇറക്കുന്ന സമയത്ത് സബ്ബഹ്ന, ഞങ്ങൾ സുബ്ഹാനല്ലാഹ് പറയാറുണ്ട്, തസ്ബീഹ് ചൊല്ലാറുണ്ട് എന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോ അതൊരു മറ്റൊരു സുന്നത്താണ്, നമ്മൾ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, യാത്രയിലാണെങ്കിലും നാട്ടിലുള്ള അവസ്ഥയിലാണെങ്കിലും രഹസ്യ ജീവിതത്തിലാണെങ്കിലും പരസ്യ ജീവിതത്തിലാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ളതിന്റെ ചുരുക്കം. അത് സ്വർഗത്തിൽ വീട് കിട്ടാനുള്ള കാരണമാണ്. അതിനൊരുപാട് ശ്രേഷ്ഠതകളുണ്ട്, തഖ്വക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. വിശുദ്ധ ഖുർആനും ഹദീസും അത് ധാരാളമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അത് മാത്രം നമ്മൾക്ക് പിന്നീട് ഒരു ഖുത്ബയിൽ വിശദീകരിക്കാം. എന്നാൽ നമ്മൾക്ക് എങ്ങനെ തഖ്വയുണ്ടാകും, എനിക്കെങ്ങനെ മുത്തഖിയാകാൻ സാധിക്കും, നിങ്ങൾക്ക് എങ്ങനെ മുത്തഖിയാകാൻ സാധിക്കും, അതിന് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അറിയുന്നവരായിരിക്കും അശ്രദ്ധ കൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഗഫ്ലത്ത് കൊണ്ട് നമ്മൾ അത് വിട്ടുപോകുന്നതായിരിക്കും. നന്നാകണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. എങ്ങനെ നമ്മൾക്ക് മുത്തഖിയാകാൻ സാധിക്കും, തഖ്വയുണ്ടാകാൻ, മുത്തഖിയായി ജീവിക്കാൻ സഹായകമാകുന്ന ചില കർമ്മങ്ങൾ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ പ്രാർത്ഥനയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹു എനിക്ക് തഖ്വ ഉണ്ടാക്കണം, എന്നെ മുത്തഖിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ എല്ലാവരും മനപ്പാടാക്കണം. ചില ആളുകൾക്ക് അത് അറിയാവുന്നതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽഅഫാഫ വൽഗിന. റസൂലുള്ള പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ, അല്ലാഹുവെ ഞാൻ നിന്നോട് ഹിദായത്തിനെ ചോദിക്കുന്നു, വത്തുഖാ തഖ്വയെ ചോദിക്കുന്നു, നിന്നെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള മനസ്സ്, ആ തഖ്വ ഞാൻ നിന്നോട് ചോദിക്കുന്നു, വൽഅഫാഫ വൽഗിന ചാരിത്ര ശുദ്ധി, അതുപോലെ തന്നെ ഗിന സമ്പത്ത് ധന്യത ഞാൻ നിന്നോട് ചോദിക്കുന്നു, മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടുന്ന ഒരവസ്ഥ എനിക്ക് ഉണ്ടാകരുത്. ഈ നാല് കാര്യങ്ങൾ, ഈ നാല് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദുനിയാവും ആഖിറത്തും എല്ലാം അതിന്റെ എല്ലാ ഖൈറാത്തുകളും ഉൾക്കൊള്ളുന്ന നാല് കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽഅഫാഫ വൽഗിന. അള്ളാഹുവിനോട് ചോദിക്കുക തഖ്വ, എനിക്ക് തഖ്വ ഉണ്ടാക്കണം. റസൂലുള്ള തന്നെ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അല്ലാഹു എന്റെ മനസ്സിന് ഇനി തഖ്വ നൽകണമേ, വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ, എന്റെ മനസ്സിനെ നീ ശുദ്ധീകരിക്കണം, വഅൻത ഖൈറു മൻ സക്കാഹ, നീയാണ് ഏറ്റവും നല്ല ശുദ്ധീകരിക്കുന്നവൻ ഹൃദയങ്ങളെ, അൻത വലിയുഹ വമൗലാഹ, നീയാണ് ആ ഹൃദയത്തിന്റെ ഉടമസ്ഥൻ, ആ നഫ്സിന്റെ ഉടമസ്ഥനും അതിന്റെ വലിയും നീയാണ്. റസൂലുള്ള പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന, ഈ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പഠിക്കണം, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കി അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. അതുപോലെ തന്നെ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു തആല ഇബാദുർ റഹ്മാൻ അവരുടെ ഗുണം പറഞ്ഞിടത്ത് അവർ പ്രാർത്ഥിക്കുന്നവരാണ്, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്ഉൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അള്ളാഹുവേ മുത്തഖിയുടെ ഇമാമാക്കി ഞങ്ങളെ മാറ്റണമേ എന്നാണ്. മുത്തഖിയാക്കണമെന്നല്ല, മുത്തഖിയുടെ ഇമാമാക്കി മാറ്റണമേ. ഇത് ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥനയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന പ്രത്യേകം കാണാം, അല്ലാഹുമ്മ ജഅൽനി മിൻ അയ്മത്തിൽ മുത്തഖീൻ. ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥനയായിക്കൊണ്ട് അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് അല്ലാഹു തആല സൂറത്തുൽ ഫുർഖാനിലൂടെ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ജഅൽനി മിൻ അയ്മത്തിൽ മുത്തഖീൻ, അല്ലാഹുവേ മുത്തഖികളുടെ ഇമാമാക്കി എന്നെ മാറ്റണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോ പ്രാർത്ഥന എന്നുള്ളത് അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി ചോദിക്കുക, അള്ളാഹു എനിക്ക് തഖ്വ ഉണ്ടാക്കണം, തഖ്വയുള്ള ഒരു മനസ്സിനി നൽകണം എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളത് തഖ്വ ഒട്ടാൻ കാരണമാകും. രണ്ടാമത്തേത് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുക, മഅരിഫത്തുല്ലാഹി ബി അസ്മാഇഹി അൽ ഹുസ്ന വസിഫാതിഹി അൽ ഉലിയ, അള്ളാഹുവിന്റെ മഹത്തരമായിട്ടുള്ള നാമഗുണവിശേഷണങ്ങൾ വെച്ചിട്ട് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക, അള്ളാഹുവിനെ കൃത്യമായി പഠിക്കുക, നമ്മൾക്ക് തഖ്വ ഉണ്ടാകും. അള്ളാഹു ആരാണെന്ന് കൃത്യമായി പഠിക്കുക, അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങൾ വെച്ച് നമ്മൾ അള്ളാഹുവിനെ പഠിക്കുക. അള്ളാഹു അലീമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. നമ്മൾ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ചെയ്യുന്നതും പരസ്യ ജീവിതത്തിൽ ചെയ്യുന്നതും ആരുമില്ലാത്ത സന്ദർഭത്തിൽ ഒറ്റയ്ക്ക് രാത്രിയുടെ ഇരുട്ടിൽ ചെയ്യുന്ന തിന്മകളൊക്കെ അള്ളാഹു അറിയും. അലീം എന്നുള്ള അള്ളാഹുവിന്റെ നാമം കൃത്യമായി മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ പിന്നെ രാത്രികളിലെ തിന്മ ചെയ്യുക. അള്ളാഹു റഖീബൻ, അള്ളാഹു നിരീക്ഷിക്കുന്നവനാണ്. അള്ളാഹു ബസീറാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. അള്ളാഹു സമീ ആണ്, അള്ളാഹു കേൾക്കുന്നവനാണ്. നമ്മൾ എന്തു പറഞ്ഞാലും അള്ളാഹു അത് കേൾക്കുന്നുണ്ട് എന്നുള്ള ബോധം, ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ നാമങ്ങളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും വെച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കുക. അള്ളാഹു റഹീമാണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അള്ളാഹു ഷദീദുൽ ഇഖാബ്, അള്ളാഹു നല്ലവണ്ണം ശിക്ഷിക്കുന്നവനാണെന്ന് കൂടി മനസ്സിലാക്കിയാൽ തിന്മയിൽ നമുക്ക് മാറി നിൽക്കാം. ഞാൻ ഈ ഇന്ന തിന്മ ചെയ്താൽ അള്ളാഹു എന്നെ ശിക്ഷിക്കും. അള്ളാഹു ഷദീദുൽ ഇഖാബാണെന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ അള്ളാഹുവിനെ കൃത്യമായി അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക, അപ്പൊ നമുക്ക് തഖ്വുണ്ടാകും. അതുപോലെ തന്നെ മറ്റൊന്ന് ഇസ്ലാഹുന്നിയ, നമ്മുടെ നിയ്യത്ത് ശരിയാക്കുക. നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ്. അള്ളാഹുവിനെ നാളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണം, അള്ളാഹുവിന്റെ വജ്ഹുള്ള അള്ളാഹുവിന്റെ മുഖം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാകണം. നമ്മുടെ കർമ്മങ്ങളൊക്കെ അങ്ങനെ ശുദ്ധീകരിച്ചാൽ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹുവിന് വേണ്ടി യാക്കിയാൽ നമ്മൾക്ക് തഖ്വുണ്ടാകും. അവൻ ഇബ്നു അബ്ദുല്ലാഹ് റഹിമഹുള്ള പറഞ്ഞു, ഫവാതിഹു തഖ്വ ഹുസ്നു നിയ്യ, തഖ്വയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ നിയ്യത്ത് ശരിയാകലാണ്. തഖ്വയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ നിയ്യത്ത് ശരിയാകലാണ്. ഒരു മുത്തഖിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിയ്യത്ത് ശരിയായാൽ മാത്രമേ അവനെ മുത്തഖി എന്ന് പറയാൻ പറ്റുള്ളൂ. മുത്തഖി എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ വജൂ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണ്. അപ്പൊ നമ്മുടെ നിയ്യത്ത് ശരിയാക്കിയാൽ നമ്മളിലേക്ക് തഖ്വ ഉണ്ടാകും. അതുപോലെ തന്നെ മുഹാസബത്തുൻ നഫ്സ്, ആത്മവിചാരണ നടത്തുക. നമ്മൾ നമ്മളെ കുറിച്ച്, നമ്മൾ മറ്റുള്ളവരെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, പ്രധാനമായി നമ്മൾ നമ്മളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. എന്റെ ജീവിതം എങ്ങനെയാണ്, ദീനിയായിട്ടുള്ള എന്റെ അവസ്ഥ എന്താണ്, എന്റെ നിലവാരം എന്താണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ ഞാൻ എത്രത്തോളം ഉണ്ട്, തിന്മകളുടെ വിഷയത്തിൽ എനിക്ക് എന്തൊക്കെ ന്യൂനതകളുണ്ട്, ദൗർബല്യങ്ങളുണ്ട് എന്ന് എന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത്തിൽ ഗദിൻ, മഹാസബത്തുൻ നഫ്സിന്റെ ആയത്തൻ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത്തിൽ ഗദിൻ, നാളെ പരലോകത്തേക്ക് വേണ്ടി എന്താണ് ഓരോ നഫ്സും മാറ്റി വെച്ചിട്ടുള്ളത് എന്ന് ഓരോ നഫ്സും ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ എന്നാണ് അള്ളാഹു തആല സൂറത്തുൽ ഹശറിലൂടെ പഠിപ്പിക്കുന്ന കാര്യം. അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കണം. മഹാസബത്തുൻ നഫ്സ്, എല്ലാ ദിവസവും നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കണം. നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ ആലോചിക്കണം. നമ്മുടെ കൂട്ടുകാരൻ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവൻ, അവൻ എങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ തിന്മ ചെയ്യുന്നവനാണ്, അവൻ മോശക്കാരനാണ് എന്നല്ല നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. അവൻ തിന്മ ചെയ്യുന്നവനാണെങ്കിൽ അവനെ നമ്മൾ ഉപദേശിക്കണം, അതൊരു മറ്റൊരു വിഷയം. നമ്മൾ നമ്മുടെ തിന്മ കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അപകടമാണ്. ഹാരിസ് ഇബ്നു അസദ് റഹിമഹുള്ള പറഞ്ഞു, അസ്ലു തഖ്വ, തഖ്വയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മുഹാസബത്തുൻ നഫ്സ്, അത് ആത്മവിചാരണയാണ്. തഖ്വയുടെ അടിസ്ഥാനം അത് ആത്മവിചാരണയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, തഖ്വ ഉണ്ടാകാനുള്ള മറ്റൊരു കാര്യമാണ് അറിവ് നേടുക, മതം പഠിക്കുക, വിശുദ്ധ ഖുർആനും ഹദീസും പഠിക്കുക, ഇസ്ലാം ദീനിനെ കുറിച്ച് പഠിക്കുക. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ കൃത്യമായ രൂപത്തിൽ ഭയപ്പെടുന്നവർ അറിവുള്ളവർ മാത്രമാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ കൃത്യമായി പഠിച്ചവർ, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ദീൻ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തഖ്വ ഉണ്ടാകും. ഇമാം സിന്ദി റഹിമഹുള്ള പറഞ്ഞു, നതീജത്തുൽ ഇൽമി ഹിയ തഖ്വ, ഇൽമിന്റെ ഫലം എന്ന് പറഞ്ഞാൽ, ഇൽമിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ, ഹിയ തഖ്വ, തഖ്വയാണ്. പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തഖ്വ ഉണ്ടാകും, തഖ്വയായിരിക്കും ആ പഠനത്തിന്റെ റിസൾട്ട്, അതിന്റെ ഫലമെന്ന് ഇമാം സിന്ദി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പെട്ടൊന്നാണ് അക്ലുൽ ഹലാൽ, ഹലാല് തിന്ന, ഹലാലായിട്ടുള്ള സമ്പാദ്യം, നമ്മൾ തിന്ന ഹലാലായിരിക്കണം, അത് തഖ്വയുടെ ഭാഗമാണ്. ആ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കുന്നതിന് തഖ്വ ഉണ്ടാകും, ഒരു സംശയവുമില്ല. ഞാൻ തിന്നുന്നതെല്ലാം ഹലാലാണെന്ന് ഉറപ്പുവരുത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ മുത്തഖിയായിരിക്കും. അവന് തഖ്വ ഉണ്ടാകും, തഖ്വ ഉണ്ടായതുകൊണ്ടാണ് അവൻ അത് സാധിക്കുന്നത്. ഇമാം മുനാവി റഹിമഹുള്ള പറഞ്ഞു, طلب كسب الحلال من اصول الورع واساس التقوى, ഹലാലായിട്ടുള്ള സമ്പാദ്യം അന്വേഷിച്ചു പോവുക എന്നുള്ളത് തഖ്വയുടെ, അതുപോലെ തന്നെ സൂക്ഷ്മതയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. സൂക്ഷ്മതയുടെ അടിസ്ഥാനം തഖ്വയുടെ അടിസ്ഥാനമാണ്. ഹലാലായ സമ്പാദ്യം തേടുക, ഹലാൽ ഭക്ഷിക്കുക എന്നുള്ളത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തഖ്വ ഉണ്ടാകാനുള്ളതുണ്ട്. നമ്മൾ ഈ കാര്യങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. സ്വർഗത്തിൽ വീട് ലഭിക്കാനുള്ള 15 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അവസാനമായി പറഞ്ഞ തഖ്വയെ കുറിച്ച് 16-ാമത്തെ കാര്യം ശുഹദാക്കൾക്കാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായിട്ടുള്ള ആളുകൾക്ക്. അവർക്ക് സ്വർഗത്തിൽ വീടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. സമറത്ത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ള പറയുന്നു, റഅയ്തു ലൈലത റജുലൈൻ, റസൂലിന്റെ സ്വപ്നം കണ്ടതാണ്. റസൂലിന്റെ സ്വപ്നം വഹിയാണ്. രണ്ട് മനുഷ്യന്മാരെ ഞാൻ കണ്ടു, രണ്ട് മലക്കുകളെയാണ്. റസൂലുള്ള പറയുന്നു, അചയാനി, അവർ രണ്ടുപേരും എന്റെ അടുത്തേക്ക് വന്നു. ഫസഇദാ ബിഅശ്ജറ, എന്നെയും കൊണ്ട് ഒരു മരത്തിന്റെ മുകളിലേക്ക് അവർ കയറിപ്പോയി. റസൂലുള്ള കണ്ട കാര്യം പറയുന്നു റസൂലുള്ള, എന്നെയും കൊണ്ട് ആ രണ്ട് മലക്കുകൾ എന്നെയും കൊണ്ട് ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറി. ഫഅദ്ഖലാനി ദാറൻ, എന്നിട്ട് അവർ രണ്ടുപേരും എന്നെ ഒരു വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചു. ആ വീടെന്ന് പറഞ്ഞാൽ അഹ്സനു വഅഫ്ദൽ ലം അറ ഖത്തു അഹ്സന മിൻഹ, ഞാൻ അതുപോലത്തെ ഒരു വീട് ഇന്നേ വരെ കണ്ടിട്ടില്ല. അത്രയും നല്ലൊരു ഭവനമാണത്. അതിനേക്കാൾ ശ്രേഷ്ഠകരമായിട്ടുള്ള, വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഭവനമാണ്, അതുപോലത്തെ ഒരു ഭവനം, വീട് ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇന്നേ വരെ കണ്ടിട്ടില്ല. റസൂലുള്ള പറയുന്നു. എന്നിട്ട് ഖാലാലി, ആ രണ്ട് മലക്കുകൾ എന്നോട് പറഞ്ഞു, അമ്മാ ഹാദിഹി ദാറു ഫദാറു ശുഹദാ, ഈ വീടെന്ന് പറഞ്ഞാൽ ആരുടെ വീടാണെന്ന് അറിയുമോ, ഇത് ശുഹദാക്കളുടെ വീടാണ്, ശുഹദാക്കൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള വീടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായിട്ടുള്ള ആളുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് എത്ര ശ്രേഷ്ഠതയാണ് വിശുദ്ധ ഖുർആനും ഹദീസും പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ഹദീസ് മാത്രം മതി ആ വിഷയം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കേട്ടിട്ടുള്ള ഹദീസ് ആയിരുന്നു, റസൂലുള്ള പറഞ്ഞു, ഇന്ന ലിശ്ശഹീദി ഇൻദല്ലാഹി സബ്അ ഖിസാലിൻ, അള്ളാഹുവിന്റെ അടുത്ത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായിട്ടുള്ള ആളുകൾക്ക് ഏഴ് കാര്യങ്ങളുണ്ട്, അവർക്ക് പ്രത്യേകമായിട്ട് ഏഴ് കാര്യങ്ങൾ. എന്നിട്ട് റസൂലുള്ള പറയുന്നു, യുഗ്ഫറു ലഹു ഫീ അവ്വലി ദുഫ്അതിൻ മിൻ ദമിഹി, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുമ്പോ ആ പോരാടി അവൻ മരിക്കൻ, അവൻ ആദ്യം കിട്ടുന്ന വെട്ടിൽ അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം പോയി, ആ ഒന്നാമത്തെ തുള്ളി അവന്റെ രക്തത്തിൽ നിന്ന് ഒന്നാമത്തെ തുള്ളി വീഴുന്നതോടുകൂടി അവന്റെ പാപങ്ങളൊക്കെ പുറപ്പെടുന്നു. അവന് വെട്ടുകിട്ടിയ അവന്റെ ശരീരത്തിന് രക്തമൊഴുകുമ്പോ അതിന്റെ ഒന്നാമത്തെ തുള്ളി അവന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുമ്പോ തന്നെ അവന്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. ആ ഷഹീദിന് സ്വർഗത്തിന് അവൻ ഇരിക്കാനുള്ള അവന്റെ ഇരിപ്പിടം അവന് കാണിച്ചു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ദുർഘടമായിട്ടുള്ള കാഴ്ച ഖബറിലെ കാഴ്ചയാണ്. എന്നാൽ ഷഹീദിനെ സംബന്ധിച്ചിടത്തോളം ഖബറിൽ ശിക്ഷയില്ല, ഖബർ ശിക്ഷയിൽ നിന്ന് അവൻ സുരക്ഷിതനാണ്. നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിന്റെ ഭീതിയിൽ നിന്ന് അവൻ നിർഭയനായിരിക്കും. മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, യൂദഉ അലാ റഅസിഹി താജുൽ വഖാർ, അവന്റെ തലയിൽ താജുൽ വഖാർ, വഖാറിന്റെ കിരീടം, ഗാംഭീര്യത്തിന്റെ കിരീടം അവന്റെ തലയിൽ വെക്കും, ഈ ഷഹീദിന്റെ തലയിൽ വെക്കും. റസൂലുള്ളാഹ് കിരീടത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞു, അൽ യാഖൂതതു മിൻഹാ, ആ കിരീടത്തിലുള്ള ഒരു മാണിക്യം, അതിലുള്ള ഒരു മുത്ത് എന്ന് പറഞ്ഞാൽ, ഖൈറു മിന ദുനിയ വമാ ഫീഹാ, ദുനിയാവും അതിനുള്ളതിലെ എല്ലാ കാര്യങ്ങളേക്കാൾ ഉത്തമമാണ് ആ താജുൽ വഖാർ എന്ന് പറയുന്ന കിരീടത്തിലുള്ള ഒരു മാണിക്യം, യാഖൂത്ത് അല്ലെങ്കിൽ അതിലുള്ളൊരു മുത്ത്, ഈ ദുനിയാവ് ദുനിയാവിലുള്ള എല്ലാറ്റിനേക്കാൾ ഉത്തമമായിട്ടുള്ള സാധനമാണത്. വയുസവ്വജു സിൻതൈനി വസബഈന സൗജതൻ മിനൽ ഹൂറിൽ ഐൻ, സ്വർഗസ്ത്രീകളായിട്ടുള്ള ഹൂറുൽ ഐൻ, അവരിൽ നിന്ന് 72 സ്ത്രീകളെയാണ് അവർക്ക് ആ ഷഹീദിന് ഭാര്യയായി നൽകുക എന്ന് റസൂലുള്ള പറഞ്ഞു. വയുഷഫഉ ഫീ സബഈന മിൻ അഖാരിബിഹി, മാത്രമല്ല ഷഹീദിന് അവന്റെ കുടുംബക്കാരായിട്ടുള്ള 70 ആളുകൾക്ക് ശഫാഅത്തിന് അനുവാദം അള്ളാഹു തആല കൊടുക്കും. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ അള്ളാഹു കാണിച്ചു കൊടുക്കും, അതിൽ നിന്ന് അവന്റെ കുടുംബക്കാരായിട്ടുള്ള 70 ആളുകൾക്ക് ശഫാഅത്തിനുള്ള അനുവാദം ഈ ഷഹീദിന് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എത്ര ശ്രേഷ്ഠതയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്! അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ആഗ്രഹിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകാൻ നമ്മൾ ആഗ്രഹിക്കണം. അത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി ചോദിച്ചാൽ അള്ളാഹുവാണ് നമ്മുടെ മനസ്സറിയുന്നവൻ. നമ്മുടെ മനസ്സ് അള്ളാഹു അറിയുന്നു. അങ്ങനെ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ അള്ളാഹുവിന്റെ, അള്ളാഹു നിന്റെ മാർഗത്തിന് എന്നെ ഷഹീദാക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, നമ്മൾ നമ്മുടെ വിരിപ്പിൽ വെച്ച് നമ്മുടെ വീട്ടിൽ വെച്ചാണ് മരിച്ചതെങ്കിലും അല്ലാഹു തആല സുഹദാക്കളുടെ പദവിയിലേക്ക് നമ്മൾ ഉയർത്തും. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹു എന്നെ സുഹദാക്കളുടെ കൂട്ടത്തിൽ എന്നെ ഷഹീദാക്കണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. റസൂലുള്ള പറഞ്ഞ ഹദീസ് നോക്കൂ, ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, മൻ സഅലല്ലാഹ ഷഹാദത സാദിഖൻ, സത്യസന്ധമായി ആരെങ്കിലും അള്ളാഹുവിനോട് ഷഹാദത്തിനെ ചോദിച്ചാൽ, എന്റെ ഷഹാദത്തിനെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നിന്റെ മാർഗത്തിൽ എന്നെ ഷഹീദാക്കണമേ, രക്തസാക്ഷിയാക്കണമെന്ന് അള്ളാഹുവിനോട് സത്യസന്ധമായി സാദിഖൻ സത്യസന്ധമായി ചോദിക്കണം. വെറുതെ പേരിന് ചോദിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ മുങ്ങുന്ന അല്ലെങ്കിൽ പിന്മാറുന്ന ഭീരുവായി മാറുന്ന ആളുകളെ കുറിച്ച് അള്ളാഹുവിന് അറിയാം. എന്നാൽ സത്യസന്ധമായി അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹു എന്നെ രക്തസാക്ഷിയാക്കണമെന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ റസൂലുള്ള പറയണം, ബല്ലഗഹുല്ലാഹു മനാസില ശുഹദ, അള്ളാഹു തആല അവനെ ശുഹദാക്കളുടെ പദവിയിലേക്ക് എത്തിക്കും. വൈൻ മാത അലാ ഫിറാശിഹി, അവൻ അവന്റെ വിരിപ്പിൽ വെച്ചാണ് മരിച്ചതെങ്കിലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിലവിലുള്ള കാര്യം അതാണ്. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചോദിക്കുക എങ്കിൽ നമ്മൾ നമ്മുടെ ആത്മാർത്ഥത മനസ്സിലാക്കിയ അള്ളാഹു തആല, നമ്മുടെ ചോദ്യം ആത്മാർത്ഥമാണെങ്കിൽ അള്ളാഹു തആല മനാസിലു ശുഹദ, ശുഹദാക്കളുടെ പദവിയിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് പതിനാറാമത്തെ കാര്യം. ഇക്കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അതുപോലെ തന്നെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഷഹാദത്തിന് ചോദിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.